Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മലങ്കര റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17 അധ്യായം 11 മുതൽ 19 വരെ വാക്യങ്ങൾ. ചെറിയൊരു കഥയോടെ ആരംഭിക്കട്ടെ. ഒരു പ്രഭാതത്തിൽ വാതിക്കൽ ആരോ മുട്ടി. നോക്കിയപ്പോൾ ചെറിയ ഒരു ഒച്ചാണ്, ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന ചെറിയ ഒച്ച്. കലി വന്നിട്ട് ഞാനതിനെ എടുത്ത് വലിച്ച് ദൂരെ എറിഞ്ഞു. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ ഇതാ വീണ്ടും ആരോ വാതിക്കൽ മുട്ടുന്നു. ഞാൻ വാതിൽ തുറന്നു. ദാ പഴയ ഒച്ചു തന്നെ. ഞാൻ ഒരിക്കൽ വലിച്ചെറിഞ്ഞതാണ്. പതുക്കെ പതുക്കെ ഇഴഞ്ഞ് ഇതാ വീണ്ടും വന്നിരിക്കുന്നു. ഇഴഞ്ഞെത്താൻ കുറെ നാളുകൾ വേണ്ടി വന്നു എന്ന് മാത്രം. ഞാനൊന്ന് അലറി. നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ദാ വീണ്ടും വന്നിരിക്കുന്നു. കുറേ നാളുകൾക്ക് മുൻപ് നിങ്ങൾ എന്തിനാണ് എന്നെ എടുത്ത് വലിച്ചെറിഞ്ഞത് എന്നായി ഒച്ചിന്റെ ചോദ്യം. ആ കൊള്ളാമല്ലോ. പ്രതികാരം ചോദിക്കാൻ നാളുകളുടെ നീണ്ട യാത്ര ചെയ്ത് എത്തിയതാണല്ലേ. വിവാഹത്തിന്റെ ആദ്യ നാളിൽ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് കൊച്ചാക്കിയതിന്റെ ഓർമ്മ വിവാഹ ജൂബിലി കഴിഞ്ഞിട്ടും പ്രതികാരമായി ആഞ്ഞടിക്കുന്നു. ഇന്ന് ക്രിസ്തു നൽകുന്ന സൗഖ്യദാനത്തിന്റെ ആന്തരിക ദർശനം ഉൾക്കൊള്ളാൻ നമുക്ക് പരിശ്രമിക്കാം. 10 കുഷ്ഠരോഗികളെ ക്രിസ്തു അത്ഭുതകരമായി സുഖപ്പെടുത്തുന്ന വലിയ സംഭവമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വിവരിക്കുന്നത്. ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ ഈശോ സമറിയായിക്കും ഗലീലിയായിക്കും മധ്യകൂടെ കടന്നുപോവുകയായിരുന്നു. മാർഗമധ്യേ 10 കുഷ്ഠരോഗികൾ അവിടത്തെ കണ്ടു. ദൂരെ നിന്നുകൊണ്ട് തന്നെ അവർ നിലവിളിച്ചപേക്ഷിച്ചു, കർത്താവായ യേശുവേ, ഞങ്ങളിൽ കനിയണമേ എന്ന്. അവരുടെ യാചനയ്ക്ക് ക്രിസ്തു ഉടനെ നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണുവിൻ. സൗഖ്യം നൽകുന്നതിനു മുൻപുള്ള ഈ പറച്ചിലിന് ആഴമായ അർത്ഥവും വ്യാപ്തിയുമുണ്ട്. ദേവാലയത്തിലേക്ക് പുരോഹിതന്മാരെ കാണുവാൻ പോകും വഴി തന്നെ അവർ സൗഖ്യം പ്രാപിച്ചു. ഭ്രഷ്ട് കൽപ്പിച്ച അതേ സമൂഹത്തിന്റെ നേതാക്കളുടെ പക്കലേക്കാണ് സുഖപ്രാപ്തരായവരെ ക്രിസ്തു ആദ്യമായി പറഞ്ഞയക്കുന്നത്. 10 സൗഖ്യം പ്രാപിച്ചു. എന്നാൽ ഒരാൾ മാത്രം, വിജാതീയനായ സമറിയക്കാരൻ മാത്രം വന്ന് ക്രിസ്തുവിനോട് നന്ദിയും പറഞ്ഞു. ഭൂമിയുടെ പൂർണ്ണ സൗഖ്യമായിരുന്നിരിക്കണം ക്രിസ്തുവിന്റെ സ്വപ്നം. ക്രിസ്തു നൽകുന്ന സൗഖ്യം ശരീരവുമായി മാത്രം ബന്ധപ്പെട്ട ഒന്നായിരുന്നില്ല. കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുക, കാതുണ്ടായിട്ടും കേൾക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ആത്മീയമായ കാഴ്ചപ്പാടാണ് ക്രിസ്തു നൽകുന്നതെന്ന് നാം മനസ്സിലാക്കണം. ആന്തരിക ദർശനത്തെക്കുറിച്ചും ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുമാണ് അവിടുന്ന് സംസാരിക്കുന്നത്. തന്റെ സൗഖ്യദാനം കൊണ്ട് മനുഷ്യന്റെ എല്ലാ തലത്തിലും തരത്തിലുമുള്ള ശ്രേഷ്ഠതയും അന്തസ്സും വീണ്ടെടുക്കണം എന്നതായിരുന്നിരിക്കണം ക്രിസ്തുവിന്റെ ലക്ഷ്യം. അങ്ങനെ ക്രിസ്തു നൽകുന്ന രക്ഷ ബാഹ്യവും ഒപ്പം ആന്തരികവുമാണ്. രോഗി പരിചരണത്തിന് ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഇരുമാനങ്ങളുണ്ട്. അത് വളരെ തനിമയാർന്നൊരു ക്രൈസ്തവ ദർശനം തന്നെയാണ്. തന്റെ പരസ്യജീവിതകാലത്ത് അനേകരെ സുഖപ്പെടുത്തിയ ക്രിസ്തു എപ്പോഴും പാപമോചനം നൽകുന്നതായിട്ട് നമുക്ക് കാണാം. നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് സൗഖ്യം പകരുന്ന ക്രിസ്തു എപ്പോഴും പറയുന്നത്. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ ശാരീരിക സൗഖ്യത്തിനും ആത്മീയ സൗഖ്യത്തിനും സാളൂസ് സലൂത്തിസ് രക്ഷ എന്ന ലത്തീൻ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ ഈ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നുണ്ട്. സമൂഹത്തിൽ രോഗങ്ങളാലും വാർദ്ധക്യത്താലും ഏകാന്തതയും പരിത്യക്താവസ്ഥയും അനുഭവിക്കുന്നവരെ ക്രൈസ്തവ വീക്ഷണത്തിൽ സമീപിക്കുകയാണെങ്കിൽ ശരീരത്തിനും ആത്മാവിനും ഉതകുന്ന സമഗ്രമായൊരു സൗഖ്യദാനം നൽകാനാകും എന്നു തന്നെയാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവേ, അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ ശുദ്ധരാകും എന്നൊക്കെ പറഞ്ഞാണ് രോഗികൾ ക്രിസ്തുവിന്റെ പക്കലെത്തുന്നത്. എന്നിട്ടും അവിടുന്ന് അവരെ തൊട്ടു സുഖപ്പെടുത്തിയെന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്പർശം സൗഖ്യദാനത്തിന്റെ വലിയ അടയാളമാണ്. രോഗത്താലും വേദനയാലും നഷ്ടമായ ജീവിതങ്ങളിലെ ഊഷ്മളത കർത്താവ് തന്റെ ദിവ്യകരസ്പർശത്താൽ കൈമാറുകയാണ്. ജ്വരക്കിടക്കയുടെ ബോധാബോധാവസ്ഥകളിൽ പൊള്ളുന്ന നമ്മുടെ നെറ്റിത്തടങ്ങളിൽ സാന്ത്വനത്തിന്റെ കൈപ്പടം അല്ലെങ്കിൽ കരസ്പർശം ആരും കിനാവ് കാണുന്നതല്ലേ? സ്പർശത്തിലൂടെയാണ് ചില ആന്തരിക വ്യഥകൾ ക്രിസ്തു ശമിപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും. കുഷ്ഠരോഗികൾക്ക് സൗഖ്യം പകർന്ന ക്രിസ്തു അവരോട് ദേവാലയത്തിൽ പോയി പുരോഹിതന്മാരെ കണ്ട് അവരുടെ സൗഖ്യപ്രാപ്തി സാക്ഷ്യപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു. കാരണം സാമൂഹ്യ ഭ്രഷ്ടിന്റെ പ്രഹരമേറ്റ കുഷ്ഠമെന്ന തീരാവ്യഥയുടെ ശമനം മാത്രം പോരാ, ഏതൊരു വിശ്വാസ സമൂഹമാണ് രോഗത്തിന്റെ പേരിൽ ഈ പാവം മനുഷ്യരെ പുറംതള്ളിയത്? ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഈ പാവപ്പെട്ടവരെ അവരുടെ അന്തസ് വീണ്ടെടുക്കാനും അവരെ സമൂഹത്തിൽ പുനർപ്രതിഷ്ഠിക്കുവാനും വേണ്ടിയാണ് ക്രിസ്തു അങ്ങനെ ചെയ്തത്. പുതിയൊരു ആരാധനക്രമം സൃഷ്ടിക്കാനല്ല ക്രിസ്തു പരിശ്രമിച്ചത്, മറിച്ച് മനുഷ്യന്റെ പൂർണ്ണ ശ്രേഷ്ഠത വീണ്ടെടുക്കാനായിരുന്നു അവിടുന്ന് ശ്രമിച്ചത്. ശരീരമാണ് ദേവാലയമെന്ന് അവിടുന്ന് പറഞ്ഞുവച്ചിട്ടുണ്ട്. ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കൂ, മൂന്ന് ദിവസം കൊണ്ട് ഞാനതിനെ പുനരുദ്ധരിക്കാം. ഇവിടെ അവിടുന്ന് തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:18. മനുഷ്യരെ കേന്ദ്രീകരിച്ചുള്ള ദൈവവിചാരമാണ് ആരോഗ്യകരമായ ആത്മീയത. നിത്യതയുടെ മാനദണ്ഡം ആരാധനക്രമമല്ല. ഏത് ഭാഷയിൽ പ്രാർത്ഥിക്കുന്നെന്നോ മുന്നോട്ട് തിരിഞ്ഞെന്നോ പുറകോട്ട് തിരിഞ്ഞെന്നോ കർട്ടനിട്ടുകൊണ്ടോ കർട്ടനില്ലാതെയോ എന്നല്ല, മറിച്ച് സ്നേഹത്തിന്റെ മുഴക്കോലുപയോഗിച്ച് സ്നേഹമുള്ളവരും സ്നേഹമില്ലാത്തവരും എന്ന തോതിലായിരിക്കും കർത്താവ് അന്ത്യനാളിൽ നമ്മെ വിധിക്കുക. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് ഇങ്ങനെയാണ് പറയുന്നത്, ഒടുവിൽ സ്നേഹമായിരിക്കും ഒരാളുടെ വിധിയാളൻ എന്ന്. നീ മനുഷ്യന് നേദിച്ചതൊക്കെ ദൈവത്തിനും നേദിച്ചു, നീ സഹോദരങ്ങൾക്ക് നൽകാത്തതൊക്കെ ദൈവത്തിനും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ക്രിസ്തു തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഈ സൗഖ്യദാന ശുശ്രൂഷയിൽ മുഴുകിയിരിക്കുന്നത് നമുക്ക് കാണാം. തന്റെ പീഡാനുഭവ യാത്രയുടെ തൊട്ടുമുൻപ് ഗത്സമിൻ തോട്ടത്തിൽ വെച്ച് പത്രോസ് മുറിപ്പെടുത്തിയ റോമൻ പടയാളിയെ അവിടുന്ന് അത്ഭുതകരമായി സുഖപ്പെടുത്തി. മനസ്തപിച്ച കള്ളൻ അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് രക്ഷവാഗ്ദാനം ചെയ്തു. മരണശേഷവും ഇതാ അവന്റെ നെഞ്ചിൽ നിന്ന് വാർന്നു വീണ രക്തവും ജലവും അന്ധനായൊരു പടയാളിക്ക് സൂര്യവെളിച്ചത്തിന്റെ കാഴ്ചയായി മാറുന്നു. ഈ തപസ് കാലത്ത് നമ്മുടെ സമൂഹങ്ങളിലും കുടുംബങ്ങളിലുമുള്ള രോഗികളോടും പാവപ്പെട്ടവരോടും സഹോദരങ്ങളോടുമുള്ള സമീപനത്തിൽ നാം പാലിക്കേണ്ട ദിശാബോധം ക്രിസ്തു ഇന്ന് നമുക്ക് നൽകുന്നതാണ്. ഒരു ആന്തരിക സൗഖ്യം അനുഭവിക്കുകയായിരിക്കണം തപസിന്റെ ലക്ഷ്യം. തന്റെ ജീവിതകാലത്ത് ക്രിസ്തുവിനോളം ക്ഷതമേറ്റ മറ്റൊരു മനുഷ്യനുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ക്ഷതങ്ങൾ ഒരിക്കലും അവിടുത്തെ ആന്തരികതയെ വ്രണപ്പെടുത്തിയില്ല, ശിഥിലമാക്കിയില്ല. ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും അവിടുന്ന് സുഖപ്പെട്ടവനായിരുന്നു. ആ ആന്തരിക സൗഖ്യം അവിടുന്ന് പകർന്നു നൽകുകയും ചെയ്തു. ഇതാണ് നമ്മുടെ മാതൃക. സുവിശേഷത്തിലെ 10 കുഷ്ഠരോഗികളും അത്ഭുതകരമായി സുഖം പ്രാപിച്ചു. എന്നാൽ ശരീരത്തോടൊപ്പം ആന്തരിക സൗഖ്യം പ്രാപിച്ച ഒരുവൻ മാത്രമാണ് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പക്കൽ തിരിച്ചെത്തിയത്. അനുദിന ജീവിതത്തിൽ ദൈവം നമ്മോട് കാണിക്കുന്ന ദയയും അവിടുത്തെ കൃപയും അപാരവും അനന്തവുമാണ്. ആ ദൈവത്തോട് എന്നും പ്രതിനന്ദിയുള്ളവരായി അവിടുത്തെ സ്തുതിച്ച് നമുക്ക് ജീവിക്കാം.
വലിയത് അത് മഞ്ഞു പോ
സ്റ്റീഫൻ ദേവസി സംവിധാനം ചെയ്ത ഈ ഗാനം ഷാജൻ തോമസിന്റെ വരികളാണ്. ഗായിക സുജാത. മലങ്കര റീതിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.